ഹേയ് ഹലോ, വെൽക്കം ടു ദ മലയാളി പോഡ്കാസ്റ്റ്, കണക്ടിങ് ദ ലൈഫ് ഓഫ് മലയാളീസ് എറൗണ്ട് ദ വേൾഡ്. ഞാൻ ക്രിഷാണ്. പോഡ്കാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മാസമാണ് സെപ്റ്റംബർ. ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ സെപ്റ്റംബർ 30. പോഡ്കാസ്റ്റ് കേൾക്കാത്തവരിലേക്ക് പോഡ്കാസ്റ്റ് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നൊരു ദിവസമാണ് ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ. ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ വഴി പോഡ്കാസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് പോഡ്കാസ്റ്റ് കേൾക്കാമെന്ന ഒരുപാട് ലിസണേഴ്സ് നമുക്കുണ്ട്. ഇന്ന് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 വർഷം മുന്നേ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് പോഡ്കാസ്റ്റിംഗ്. പ്രത്യേകിച്ച് ലോങ് ഫോർമാറ്റ് ഇൻ്റർവ്യൂസ് ഡിസ്കഷനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു പോഡ്കാസ്റ്റ് പോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്നോ രണ്ടോ ഫ്രണ്ട്സ് ഇരുന്ന് നിങ്ങൾക്ക് എന്തിനേയും പറ്റി പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഗസ്റ്റുകളെ നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരാം. പോഡ്കാസ്റ്റ് ആരംഭിക്കാൻ താല്പര്യമുള്ളവർ ഓഡിയോ പോഡ്കാസ്റ്റിൽ ഒതുങ്ങിപ്പോകാതെ ഒരു വീഡിയോ ഫോർമാറ്റിൽ നിങ്ങളുടെ പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ വീഡിയോ രൂപത്തിൽ പോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് റീൽസ് ആയിട്ടും ഷോർട്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ പോഡ്കാസ്റ്റിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ ഒരുപാട് മലയാളം പോഡ്കാസ്റ്റുകൾ വന്നെങ്കിലും വളരെ ചുരുക്കം പോഡ്കാസ്റ്റുകൾ മാത്രമാണ് ഇപ്പോഴും പോഡ്കാസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പോഡ്കാസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ പോഡ്കാസ്റ്റ് തന്നെ തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് നീണ്ടുപോയി. നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം ഇതൊന്നുമല്ല കേട്ടോ. കുറച്ചധികം തിരക്കുകൾ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് എപ്പിസോഡ് നടക്കാൻ സാധിച്ചില്ല. പിന്നെ റെക്കോർഡ് ചെയ്യാനിരിക്കുമ്പോൾ രാത്രി മഴയും പെയ്യും. പിന്നെ വിഷയദാരിദ്ര്യം. നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് പറയാനുണ്ടെങ്കിൽ മാത്രമേ ഒരു സോളോ പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ലോങ് ഫോർമാറ്റിൽ നമുക്ക് കത്തി വച്ചിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ വിഷയത്തെപ്പറ്റി മാത്രം സംസാരിക്കുമ്പോൾ അധികം ലെങ്ത്തും പറ്റില്ല. എന്നാലേ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞും പോകണം. എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ചധികം ലെങ്തി ഫോർമാറ്റിലുള്ള പോഡ്കാസ്റ്റ് എപ്പിസോഡുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന ആർക്കെങ്കിലും ദ മലയാളി പോഡ്കാസ്റ്റിൽ വന്ന് നിങ്ങളുടെ കഥകളും വിശേഷങ്ങളും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ബിഫോർ മാരേജ്. സിനിമകളിലും അല്ലെങ്കിൽ ഒരു നമ്മുടെ 2 ഫ്രണ്ട്സ് പ്രണയിക്കുമ്പോഴൊക്കെ നമ്മളൊരു ഹാപ്പി എൻഡിങ് ആയിട്ട് കാണുന്നത് അവരുടെ മാരേജാണ്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തത് ആഫ്റ്റർ മാരേജാണ്. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പ്രണയത്തെപ്പറ്റിയും വിവാഹത്തെപ്പറ്റിയൊക്കെ ഒരുപാട് എപ്പിസോഡുകൾ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ സംസാരിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് വിഷയങ്ങളാണ്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ പരസ്പരം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കുള്ളൂ. നമ്മുടെ ലൈഫ് സ്മൂത്തായി പോകുമ്പോൾ മാത്രമല്ല കേട്ടോ, പലപ്പോഴും വളരെ മോശം അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ കല്യാണം കഴിക്കേണ്ടതായ അവസ്ഥയിൽ പലരും എത്തിപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിവാഹം ചെയ്യുന്ന മുന്നേ ആയിട്ട് നമ്മുടെ പാർട്ട്ണറോട് നമ്മുടെ ബില്ലുകളെ പറ്റിയൊക്കെ പറയണം. കാരണം പലപ്പോഴും മാരേജിനെ പറ്റി ആളുകൾ അന്വേഷിക്കുമ്പോഴൊക്കെ ചെക്കൻ്റെയോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെയോ സാലറി എത്രയുണ്ട് എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. പെൺകുട്ടികൾ അന്വേഷിക്കാറുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും ചെക്കന്മാരുടെ സാലറി അന്വേഷിക്കാറുണ്ട്. ചിലപ്പോൾ ചെക്കനൊരു 25,000 അല്ലെങ്കിൽ 35,000 ഒക്കെ സാലറി ഉണ്ടാവാം. പക്ഷേ അറിഞ്ഞിരിക്കേണ്ടത് അവൻ്റെ ബില്ലുകളെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങളുടെ ബില്ലുകളെ പറ്റി സംസാരിക്കണം. മന്തിലി ഇത്രയും EMI ഞാൻ അടക്കുന്നുണ്ട്, ബാക്കി എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉണ്ടാകുള്ളൂ. അല്ലാതെ ഒരു 50,000 സാലറി കിട്ടുന്ന ചെക്കൻ്റെ കയ്യിൽ 50,000 രൂപ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ നമ്മൾ അത്രയ്ക്ക് പൊട്ടന്മാരൊന്നുമല്ലല്ലോ അല്ലേ. വിവാഹം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കേൾക്കുന്നൊരു ചോദ്യമാണ് കുട്ടികളൊന്നും ആയില്ലേ എന്ന്. പറ്റുമെങ്കിൽ കല്യാണത്തിന് മുമ്പേ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ് പാരൻറ്റിങ് സ്റ്റൈൽ. അപ്പോൾ ഇത്ര കുട്ടികൾ വേണം, ചിലർക്ക് കുട്ടികൾ വേണ്ട എന്നൊക്കെ അഭിപ്രായമുള്ളവരുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തായാലും മാരേജിന് മുമ്പേ ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ ഓരോ കുടുംബത്തെയും ഡീൽ ചെയ്യേണ്ടത് പ്രത്യേകം പ്രത്യേകം രീതികളിലാണ്. നമ്മുടെ ചെക്കൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ ഡീൽ ചെയ്യേണ്ട ഒരു രീതി ഉണ്ടാകും. പെൺകുട്ടിയുടെ കസിൻസിനെയും വീട്ടുകാരെയൊക്കെ ഡീൽ ചെയ്യേണ്ട ഒരു രീതി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി പറഞ്ഞു വെക്കുക, അല്ലെങ്കിൽ വഴിയെ പ്രശ്നങ്ങൾ വരും. പലപ്പോഴും മതം, ജാതി അതൊന്നും ഇന്ന് വലിയ രീതിയിൽ ആളുകൾ ഡിസ്കസ് ചെയ്യാറില്ല. അതൊക്കെ ഞാനതൊന്നും വിശ്വസിക്കുന്ന ആളല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മുൻപോട്ട് പോകുന്നവരായിരിക്കും. വൺസ് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിക്കഴിയുമ്പോൾ ആ കുട്ടി ഏത് രീതിയിൽ വളർത്തണം എന്നൊരു മുൻധാരണ നിങ്ങൾക്കുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ പലരും ഒരു വിവാഹശേഷം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായ ശേഷം മുന്നോട്ട് പോകുമ്പോഴും അവരുടെ മുമ്പുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ട്രോമാസ് ഇതെല്ലാം അവരെ വല്ലാതെ അലട്ടുന്നുണ്ടാവും. അപ്പോൾ പറ്റുമെങ്കിൽ മാത്രം നിങ്ങളുടെ പാർട്ട്ണറോട് അത്തരത്തിലുള്ള മുമ്പുണ്ടായിരുന്ന റിലേഷനെ പറ്റിയൊക്കെ പറയുക. അത് എത്രത്തോളം പറയണമെന്ന് നിങ്ങൾ ആലോചിച്ച് തന്നെ തീരുമാനിക്കും കേട്ടോ. ആളുകളത് എങ്ങനെ എടുക്കും, എങ്ങനെ അത് ഉൾക്കൊള്ളും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആലോചിച്ച് പറ്റുമെങ്കിൽ പറയാം. ഓരോ ആളുകൾക്കും തൻ്റെ പാർട്ട്ണറെ പറ്റി കുറച്ചധികം സങ്കല്പങ്ങളുണ്ടാവും. അവരങ്ങനെ വേണം, ഇങ്ങനെ വേണം, പക്ഷേ അങ്ങനെ ഒന്നും നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ പാർട്ട്ണറോട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു വെക്കാം. പറയാതിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വരുമാനത്തെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. കാരണം ഒന്ന് രണ്ട് റീൽസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു എൻ്റെ ഫ്യൂച്ചർ പാർട്ട്ണർക്ക് മന്ത്ലി ഒരു 10 lakhs എങ്കിലും സാലറി വേണം എന്ന് പറയുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുന്നത് ലൈഫിൽ ഒരുപാട് മുൻപോട്ട് പോകുമ്പോഴാണ്. നമ്മുടെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് വളരെ വളരെ മിനിമലായ ഒരു സാലറി അല്ലെങ്കിൽ ഇൻകമൊക്കെ ഉണ്ടാവുള്ളൂ. മുമ്പോട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് മുമ്പോട്ട് പോകുമ്പോഴൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ എക്സ്പെക്റ്റേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലൈക്ക് ഞാൻ ഇത്രയും വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നീ എന്തായാലും ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന ഐഡിയാസൊക്കെ നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാം. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അത് ഇന്ന് വളരെ നോർമലായൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സ്ട്രെസ്സുകളൊക്കെ അനുഭവിക്കുന്നതിന് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്സും കൗൺസിലിങ്ങൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അത് വലിയ തെറ്റൊന്നുമല്ല, പക്ഷേ അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഡ്രീം ഹൗസ്, മലയാളിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് വലിയ വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ടാകും, ചില ആളുകൾക്ക് ചെറിയ വീട് വെക്കണം, ചില ആളുകൾക്ക് വീടേ വെക്കേണ്ട, വാടക താമസിച്ച് ആ വരുന്ന ഇൻകം വേറെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള പല ടൈപ്പ് ആളുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ കരിയർ, എഡ്യൂക്കേഷൻ, പലരും പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയങ്ങളിലൊക്കെ വിവാഹം ചെയ്യാറുണ്ട്. മുമ്പോട്ടുള്ള ലൈഫിൽ തുടർന്ന് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കരിയറിൽ എത്തിപ്പെടണം എന്ന ആഗ്രഹങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പാർട്ട്ണറോട് മുമ്പേ പറഞ്ഞിരിക്കണം. എൻ്റെ വൈഫ് ജോലിക്ക് പോകണ്ട കേട്ടോ, എൻ്റെ വൈഫ് ഇനി പഠിക്കേണ്ട, അത്ര ആറ്റിറ്റ്യൂഡ് ഉള്ളവരൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അംബീഷൻ എന്തായാലും നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പൊളിറ്റിക്കൽ വ്യൂ അത് പറയുന്നത് ഒരു പരിധി വരെ നല്ലതാണ്. നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് ഏതെങ്കിലും പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസ്കസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് വരുന്നു എന്തായാലും നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് എപ്പോഴും നല്ലതാണ്, കാരണം മുമ്പോട്ടുള്ള ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ പോരെ. നമുക്ക് പറ്റാത്തൊരാളാണെങ്കിൽ, അല്ലെങ്കിൽ പറ്റാത്തൊരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരാളുടെ ഒപ്പം നമ്മുടെ ലൈഫ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഇന്ന് ഡിവോഴ്സുകൾ കൂടാൻ കാരണം ഇത്തരത്തിലുള്ള പല പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ബെറ്റർ മാരേജിന് മുമ്പ് ഒരു ഫേസ് ടു ഫേസ് ഇരുന്ന് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഡിവോഴ്സ് അല്ലല്ലോ പരിഹാരം. ലൈഫ് എപ്പോഴും സ്മൂത്തായിരിക്കണം, ലൈഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അതിനെപ്പോഴും ഡിസ്കഷൻസാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈഫ് സ്റ്റാർട്ടിന് മുമ്പുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു എപ്പിസോഡ് ഞാനൊരു വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഒരുപാട് ഡിസ്കഷൻസുമായിട്ട് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഡിസ്ക്രിപ്ഷനിൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതുകൂടാതെ നിങ്ങൾക്കും ദ മലയാളി പോഡ്കാസ്റ്റിൻ്റെ ഭാഗമാകാം. നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.